بسم الله الرحمن الرحيم
وإنا لجاعلون ما عليها صعيدا جرزا
തീർച്ചയായും അതിന്മേലുള്ളതെല്ലാം നശിപ്പിച്ച് നാം തന്നെ അതൊരു മൊട്ടയായ ഭൂപ്രദേശമാക്കി മാറ്റിക്കളയുന്നതുമാണ്. അതല്ല, ഗുഹയുടെയും റഖീമിന്റെയും ആളുകൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളുടെ കൂട്ടത്തിൽ ഒരു അത്ഭുതമായിരുന്നുവെന്ന് നീ വിചാരിച്ചിരിക്കുകയാണോ?
إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا.
ആയുവാക്കൾ ഗുഹയിൽ അഭയം പ്രാപിച്ച സന്ദർഭം അവർ പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം നൽകുകയും ചെയ്യണമേ. അങ്ങനെ കുറെയേറെ വർഷങ്ങൾ ആ ഗുഹയിൽ വെച്ച് നാം അവരുടെ കാതുകൾ.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ. സുമ്മാ മാബാ, നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നവാഫിദുൽ വുദു, വുദു മുറിയുന്ന കാര്യങ്ങളാണ്, പിന്നെ അതിലുള്ള ഹദീസുകളാണ് അൽ ഹാഫിളു ബിൻ ഹജർ റഹിമഹുള്ള ബുലൂഗുൽ മറാമിൽ നൽകിയതാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി ബാബു ഖദാഇൽ ഹാജ, ബാബു ഖദാഇൽ ഹാജ, ഖദാഉൽ ഹാജത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം. വലൈക്കും സലാം. ബാബു ആദാബു ഖദാഇൽ ഹാജ, ശരിയാണ് ശരിയാണ് ശരിയാണ്, തെറ്റിപ്പോയത്. ശരിയാണത്. ബാബു ആദാബ് ഖദാഇൽ ഹാജ, എന്താ അതുകൊണ്ട് ഉദ്ദേശം? ആദാബ് എന്ന് പറഞ്ഞാല് അദബുകൾ, മര്യാദകൾ. ഖദാഉൽ ഹാജ, ഹാജത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യം, ഖദാ എന്ന് പറഞ്ഞാൽ നിർവഹണം. ആവശ്യ നിർവഹണത്തിന്റെ ആദാബുകളെ കുറിച്ച് പറയുന്ന അധ്യായം. ഇവിടെ ആവശ്യ നിർവഹണം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തബവ്വുലും തഖവ്വുത്തുമാണ്. തബവ്വുൽ എന്ന് പറഞ്ഞാൽ മൂത്രിക്കൽ, തഖവ്വുത്ത് എന്ന് പറഞ്ഞാൽ കാഷ്ടിക്കൽ. മലമൂത്ര വിസർജനാണ് ഉദ്ദേശം. മലമൂത്ര വിസർജന മര്യാദകൾ, അദബുകൾ. ഖദാഉൽ ഹാജ എന്ന് പറഞ്ഞാൽ ഹാജത്തും ആവശ്യമാണ്. ആവശ്യം കുറേ ആവശ്യമല്ലേ, നമുക്ക് പല ആവശ്യങ്ങളും നിർവഹിക്കാനുണ്ട്. പക്ഷേ ഇവിടെ ഉദ്ദേശം നമ്മുടെ പല ആവശ്യങ്ങളല്ല, ചില നിർണിത ആവശ്യങ്ങളാണ്. അറബി ഭാഷയിൽ ഇപ്പോൾ ഇങ്ങനെ കേൾക്കാൻ നീരസമുള്ളതായ പ്രയോഗങ്ങളുണ്ടല്ലോ, അത് നേരിട്ട് അങ്ങനെ പ്രയോഗിക്കില്ല. അത് പ്രയോഗിച്ചെങ്കിലല്ലാതെ തിരിയാത്ത സ്ഥലങ്ങളിൽ, ഇപ്പോൾ ചിലപ്പോൾ ഗായിത്ത് എന്ന് പ്രയോഗിക്കും. അവിടെ ഗായിത്ത് എന്ന് പ്രയോഗിച്ചെങ്കിലേ എന്തുള്ളൂ, അത് തിരിയുള്ളൂ കാഷ്ടം എന്നുള്ളത്. അതില്ല എങ്കിൽ അതേപോലെ തന്നെ ചിലയിടത്ത് ബൗൽ എന്ന് പ്രയോഗിക്കും, അല്ലെങ്കിൽ ബാല എന്ന് പറയും. അവിടെ അത് പ്രയോഗിച്ചെങ്കിലേ അവിടെ ആ ഉദ്ദേശം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതില്ലാത്തിടങ്ങളിലൊക്കെ പ്രയോഗിക്കൽ ഇതുപോലുള്ള പ്രയോഗമായിരിക്കും. ഇപ്പോൾ നമ്മൾ മലമൂത്ര വിസർജനം നടത്തി ശുദ്ധീകരിക്കുന്നതിന് ഇസ്തിത്വാബ എന്നാ പറയാം. ഇസ്തിത്വാബ, ഇസ്തിത്വാബ എന്നാ നന്നാക്കുക എന്നുള്ളതാണ്. തീബ് എന്നാ സുഗന്ധം എന്നൊക്കെ ഉള്ള അർത്ഥം, അതിൽ നിന്നാണ് ഇസ്തിത്വാബ. അതിൻ്റെ അർത്ഥം എന്താ, ശുദ്ധീകരിക്കണമെന്നാണ് പറയാം. പക്ഷേ ആ പ്രയോഗം നേരിട്ടുള്ള പ്രയോഗമല്ല. അതേപോലെ തന്നെ ഇസ്തിഞ്ച, ഇസ്തിഞ്ച എന്ന് പറഞ്ഞാൽ പിന്നെ ആ നജുവിനെ വെടുപ്പാക്കുക എന്നുള്ളതാണ്. അത് വെള്ളം ഉപയോഗിച്ചിട്ട് പിന്നെ കഴുകുന്ന പറയും, നേരിട്ടുള്ള ഒരു പ്രയോഗമല്ല അത്. അത് പിന്നെ ഇങ്ങനെയുള്ള കുറേ പിന്നെ വിഷയങ്ങളിൽ കാണാൻ സാധിക്കും, നേരിട്ടുള്ള പ്രയോഗങ്ങൾ ഉണ്ടാവില്ല. അതിൽ പെട്ടതാണിത്, ഈ ബാബു ആദാബ് ഖദാഇൽ ഹാജ, ഖദാഉൽ ഹാജത്തിൻ്റെ അദബുകൾ വിവരിക്കുന്ന അധ്യായം. കലാവുൽ ഹാജ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്, തബവ്വുലും തഹവ്വുത്തുമാണ്. തബവ്വുൽ എന്ന് പറഞ്ഞാൽ മൂത്രിക്കൽ, തഹവ്വുത്ത് എന്ന് പറഞ്ഞാല് കാഷ്ടിക്കൽ, അതാണ് അവിടെ ഉദ്ദേശം. അതിൽ പിന്നെ അതിൽ കുറെ അദബുകളുണ്ട്, എങ്ങനെയാണ് പിന്നെ മലമൂത്ര വിസർജനം നിർവഹിക്കേണ്ടത്, പിന്നെ അവിടേക്ക് ചെല്ലുമ്പോൾ എന്താണ്, പ്രവേശിക്കുമ്പോൾ എങ്ങനെയാണ് പ്രവേശിക്കേണ്ടത്, എന്താണ് ചൊല്ലേണ്ടത്, എങ്ങനെയാണ് ആവശ്യം നിർവഹിക്കേണ്ടത്, എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത് തുടങ്ങിയ കുറേ മസലകൾ. അപ്പോൾ അൽഹാഫിൽ ഇബ്നു ഹജർ റഹിമഹുള്ള നൽകിയ ഈ അധ്യായത്തിൽ നൽകിയ നാല് ഹദീസുകളാണ് നമ്മൾ ഇൻഷാല്ലാ ഇവിടെ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഹദീസ് അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാൽ, അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാൽ. ഞാനിവിടെ എഴുതിയതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ആ പുസ്തകത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളെ ഉണർത്തിക്കോളി. كان رسول الله صلى الله عليه وسلم اذا دخل الخلاء وضع خاتمه
مدر صلى الله عليه وسلم عند നമ്മൾ നോട്ട് വെയി.
هذا مهم صلى الله عليه وسلم كان رسول الله صلى الله عليه وسلم اذا دخل الخلاء وضع خاتمه اخرجه الاربعه وهو معلول وهو معلول انا انس انس لنا نيवेदन انس ارى انس നമ്മൾ പറഞ്ഞു انس ابن مالك انس ابن مالك رضي الله تعالى عنه خادم رسول الله صلى الله عليه وسلم رسول الله عنده خادمان അദ്ദേഹം അന്നജ്ജാരി അൽ ഖസ്റജി അൽ മദനി, അദ്ദേഹം മദീനക്കാരനാണ്, ഖസ്റജിയാണ് അദ്ദേഹം, ബനു നജ്ജാർ ഗോത്രക്കാരനാണ്. അനസിനും റളിയല്ലാഹു അൻഹു ഖാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു, ഇദാ ദഖല അൽ ഖല, ഇദാ ദഖല പ്രവേശിച്ചാൽ, അൽ ഖല ഖല എന്ന് പറഞ്ഞാല് ആ അൽ മക്കാനുൽ മുഅദ്ദ് ലിത്തഗവുത് ഔ ലിത്തബവുൽ, പിന്നെ മലമൂത്ര വിസർജനത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട സ്ഥലം. ഖല എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം അൽ മക്കാനുൽ മുഅദ്ദ്. അസ്സലാമു അലൈക്കും. മലമൂത്ര വിസർജനത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട സ്ഥലം ഖല. അപ്പൊ അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖലയിൽ പ്രവേശിച്ചാൽ وضع خاتمه وضع وضع نمال അഴിച്ചു വെക്കും, ഊരി വെക്കും. ഖാതമഹു തന്റെ ഖാതം മോതിരം, ഖാതം ഖാതം എന്ന് പറഞ്ഞാൽ മോതിരം. ഖാതമ എന്നും പറയാം, ഖാതിം എന്നും പറയാം മോതിരത്തിന്. ഖാതിം ഖാതിം എന്ന് പറഞ്ഞാലും മോതിരാണ്, ഖാതം എന്ന് പറഞ്ഞാലും മോതിരാണ്. ഖാതമഹു തന്റെ മോതിരം. ഈ ഖാതം അതിന്റെ പ്രത്യേകത, മോതിരത്തിന് മോതിരം ഇങ്ങനെ മോതിരം ഉണ്ടാവും ഇവിടെ, അതിന് ഇതും ഉണ്ടാവും ഫസ് എന്താ മോതിരക്കല്ലിന്റെ ആ ഫസ് ഉണ്ടാവും. കേവലം ഇങ്ങനെ റിങ് മാത്രമാണെങ്കിൽ അതിന് ഫത്ഹ എന്നാ പറയാ, ഫത്ഹ. അപ്പൊ എന്തുണ്ടാവില്ല, ഫസ് ഉണ്ടാവില്ല, ഇങ്ങനെ റിങ് മാത്രം, അങ്ങനെ റിങ് മാത്രം ഇടുവല്ല, അതിന് ഫത്ഹ എന്നാ പറയാ, ഫത്ഹ ഫത്ഹ. ഇത് ഖാതം, ഖാതമാകുമ്പോ റിങ് ഇതുണ്ടാവും, മോതിരക്കല്ലിന്റെ ഇതുണ്ടാവും. ഇനി മോതിരക്കല്ല് എന്നല്ലേ പറയാ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യം സ്വർണത്തിന്റെ ഒരു മോതിരായിരുന്നു, പിന്നീട് സ്വർണം പുരുഷന്മാർക്ക് നിഷിദ്ധമാക്കിയപ്പോ എന്ത് ചെയ്ത്, പിന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഒഴിവാക്കിയിട്ട് പിന്നെ വെള്ളിന്റെ മോതിരായിരുന്നു, വെള്ളിന്റെ മോതിരം. അങ്ങനെ വെള്ളിന്റെ മോതിരത്തിൽ അൽ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നു, അതിമേ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് എഴുതിയിരുന്നു. മോതിരത്തിന്മേ മുഹമ്മദുൽ റസൂലുള്ളാ. ആ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് ഉള്ളത് കാരണത്താലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ മോതിരം ഊരി വച്ചിരുന്നത് എന്നാണ് പറയുന്നത് പണ്ഡിതന്മാർ. നമുക്കൊന്നുകൂടി വരാം. അപ്പൊ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ ഖലാ, ഖലാഇൽ പ്രവേശിച്ചാൽ, അവിടെ പ്രവേശിച്ചാൽ എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ പ്രവേശിക്കുവാൻ ഉദ്ദേശിച്ചാൽ, പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ഊരിയക്കുന്നല്ല, പിന്നെ പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ പുറത്ത് ഊരിയക്കുന്നുള്ളതാണ്. ഖാതബത്തിന്റെ ഖാതബിനെ തിരുനബി ഊരി വെക്കുമായിരുന്നു. കാരണം അതിൽ മുഹമ്മദുർ റസൂലുള്ള എന്നുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ ഉള്ളത് കാരണത്താലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് ഊരി വെച്ചിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ ദിക്റുള്ള ഏതൊരു വസ്തുവുമായിട്ടും നമ്മൾ പിന്നെ ഖലാഇലേക്ക് പ്രവേശിക്കരുത് എന്നതാണ് ഈ ഹദീസ് അറിയിക്കുന്നതായ എന്റെ തേട്ടം. ഇവിടെ പിന്നെ ചില വിഷയങ്ങളുണ്ട്. ഹദീസിന്റെ ലഫ്ദ് നമ്മൾ മനസ്സിലാക്കി. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അൽഖലാ വദാ ഖാതമഹു അഖ്റജഹുൽ അർബഅ വഹുവ മഅലൂൽ. അഖ്റജഹു ഈ ഹദീസിനെ നിവേദനം ചെയ്തു അൽ അർബഅ. അറിയ അർബഅ സുനനുൽ അർബഅന്റെ ആളുകളാണ് അൽ അർബഅ. അതായത് ഇമാം അബൂദാവൂദ്, ഇമാം തുർമുദി, ഇമാം അന്നസായി, ഇബ്നു മാജ, ഇവരാണ് അൽ അർബഅ. അഖ്റജഹുൽ അർബഅ സുനനിന്റെ അഹലുകാരാണ് ഈ ഹദീസിന് എന്ത് ചെയ്തത്, നിവേദനം ചെയ്തത്. വഹുവ മഅലൂൽ, വഹുവ മഅലൂൽ എന്നാലും ഈ ഹദീസ് മഅലൂൽ എന്ന് പറഞ്ഞാൽ മഷ്തമല ഫീഹി ഇല്ല, ഒരു ഇല്ലത്ത് ഉൾക്കൊണ്ട ഹദീസാകുന്നു. അതിന് പറഞ്ഞാൽ അതിലൊരു ന്യൂനത ഉണ്ട്, ഇല്ലത്തുണ്ട്, ഇല്ലത്തുണ്ട്. ആ ഇല്ലത്ത് എന്താണ് എന്നതിൽ വിശദമായ സംസാരമുണ്ട്. കാരണം ഈ ഹദീസിനെ പലരും ഇതിനെ ദുർബലപ്പെടുത്തി, ചിലരൊക്കെ ഇതിനെ പ്രബലപ്പെടുത്തി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സംഗതിയാണ് മഅലൂൽ. ചിലരെന്ത് ചെയ്ത് ഈ മഅലൂൽ എന്ന പ്രയോഗത്തെ നിരൂപണം നടത്തി. ശരിക്കും മഅലൂൽ എന്ന് പ്രയോഗിക്കില്ല, ഒന്നുകിൽ മുഅല്ലൽ അല്ലെങ്കിൽ മുഅല്ലൽ എന്നാണ് പ്രയോഗിക്കുക. മഅലൂൽ എന്ന് പ്രയോഗിക്കാൻ പാടില്ല എന്നാണ്. അതായത് വസമ്മി സമ്മി മാ ബി ഇല്ലത്തുൻ മുഷ്തമിലു മുഅല്ലലൻ ലാ തഖുൽ മഅലൂലു എന്നാണ്. അതായത് ഇല്ലത്തുള്ള ഉൾക്കൊണ്ടതിനെ നീ മുഅല്ലൽ എന്ന് പറഞ്ഞോ മഅലൂൽ എന്ന് പറയരുത് എന്നാണ്. അപ്പൊ ഇബ്നു ഹജറിനെ ഈ പ്രയോഗത്തിൽ ചില നിരൂപണം നടത്തി. മഅലൂൽ എന്ന് പറയില്ല, മുഅല്ലൽ എന്നോ മുഅല്ലൽ എന്നേ പറയാൻ പാടുള്ളൂ എന്നിരിക്ക്. അതവിടെ നിൽക്കട്ടെ. മഅലൂൽ എന്ന് പറഞ്ഞെങ്കിലും അതൊരു മുസ്തലഹാണ്, സാങ്കേതിക പദമാണ്. അതിനെ പണ്ഡിതന്മാർ മനസ്സിലാക്കിയത് ഒരു ഇല്ലത്ത് ന്യൂനത ഉൾക്കൊണ്ടതാണ് എന്നുള്ളതാണ് അതവിടെ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത്, ഇതിലുള്ള ഇല്ലത്ത് എന്താണ്? ഇമാം അബൂദാവൂദ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? സുനനിൽ അർബാന്റെ ആളുകളാണല്ലോ. ഇമാം അബൂദാവൂദ് ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ട് അബൂദാവൂദ് പറഞ്ഞത് ഹദൽ ഹദീസ് മുൻകർ, ഈ ഹദീസ് മുൻകറാണ്. ഇമാം നസായി റിപ്പോർട്ട് ചെയ്തിട്ട് ഇമാം നസായി പറഞ്ഞത് ഹദൽ ഹദീസ് ഗൈർ മഹ്ഫൂദ്, ഇത് മഹ്ഫൂളായ ഹദീസല്ല. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഹാദ ഹദീസുൻ ശാദുൻ മുൻകറുൻ ഗരീബ്, ഇത് ശാദാണ് മുൻകറാണ് ഗരീബാണ്. ഇങ്ങനെ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിനെ കുറിച്ച് പറഞ്ഞാൽ ദഈഫാണ്, ദഈഫാണ്. അപ്പോ പ്രബലരായ പലരും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഹദീസിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. ഷാദ് മുൻകർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഷാദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വിശ്വസ്തനായ റാവി, കൂടുതൽ വിശ്വാസ യോഗ്യനായ റാവിക്കെതിരിൽ റിപ്പോർട്ട് ചെയ്യലാണ്. മുൻകറായ ഹദീസ് എന്ന് പറഞ്ഞാൽ ദുർബലനായ റാവി തന്നെക്കാൾ പ്രബലനായവനെതിരിൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതൊക്കെ ഹദീസിനെ ദുർബലപ്പെടുത്താനുള്ള ഓരോ കാരണങ്ങളാണ്. അപ്പൊ അതൊക്കെയാണ് ഇതിന് പറഞ്ഞിട്ടുള്ളത്, ശാദാണ് മുൻകറാണ് എന്നുള്ളത്. ഇതിനെ സഹീ എന്ന് വിശേഷിപ്പിച്ച പണ്ഡിതനാണ് ഹാഫിളു സുയൂത്തി. ഹാഫിളു സുയൂത്തി ജാമിഉ സഗീറിൽ ഈ ഹദീസിനെ സഹീ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹിബ്ബാനും അതേപോലെ തന്നെ ഇമാം തുർമുദിയും, തുർമുദി പറഞ്ഞത് ഹാദ ഹദീസുൻ സഹീഹുൻ ഗരീബ്, ഹാദ ഹദീസുൻ സഹീഹുൻ ഹസനുൻ ഗരീബ് എന്നാണ്. അപ്പൊ സഹീഹ് എന്നുള്ളൊരു വിശേഷണം ആരിൽ നിന്ന് വന്നിട്ടുണ്ട്? തുർമുദിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് ഇബ്നു ഹജർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഇബ്നു ഹജർ സുയൂത്തി ഇതിനെ സഹിയാക്കിയത്, അതേപോലെ ഇബ്നു ഹിബ്ബാൻ സഹിയാക്കിയത്, ഇമാം അൽ മുൻദിരി ഇതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചത് ഉണർത്തിയിട്ടുണ്ട്. പിന്നെ എന്താണ് ഇതിനെ ഇല്ലത്ത് പറഞ്ഞവർ പറഞ്ഞ ന്യായം? അവര് പറഞ്ഞത് ഈ ഹദീസ് ഇദാ ദഖൽ അൽ ഖല വദാ ഖാതമഹു എന്ന് പറയുന്ന ഹദീസ്, അതിൽ അബ്ദുൽ അസീസ് ഇബ്നു ജുറൈജ് അൽ മക്കി എന്ന റാവി ഇമാം സുഹരിയിൽ നിന്നാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. സുഹരിയിൽ നിന്ന് അബ്ദുൽ അസീസ് ഇബ്നു ജുറൈജ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അബ്ദുൽ അസീസ് ഇബ്നു ജുറൈജ് ഒരിക്കലും എന്ത് ചെയ്യൂല, സുഹരിയെ കാണൂല, സനദിൽ എനിക്ക് കിട്ടാണ്ട് ഒരാള് ഇടയിൽ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ പിന്നെ അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, അബ്ദുൽ അസീസ് ഇബ്നു ജുറൈജ് എന്നുള്ളത് ഒരു മുദല്ലിസായ റാവിയാണ്. അദ്ദേഹത്തിന്റെ അനാനത്താണ് ഇത് ദുർബലമാകാൻ കാരണം എന്നിടത്താണ് പല പണ്ഡിതന്മാരുള്ളത്. കാരണം ഈ അബ്ദുൽ അസീസ് ഇബ്നു ജുറൈജിന്റെയും അബ്ദുൽ അസീസ് അല്ലെങ്കിൽ ഇബ്നു ജുറൈജിന്റെയും ഇബ്നു ജുറൈജിന്റെയും അതേപോലെ തന്നെ സുഹരിയുടെയും ഇമാം അസ്സുഹരി ഇബ്നു ഷിഹാബിനി സുഹരി റഹ്മത്തുള്ളാഹി അലൈഹിം ഇടയിൽ സിയാദ് ഇബ്നു സഅദ് എന്ന് പറഞ്ഞിട്ട് റാവിയുണ്ട്. സിയാദ് ഇബ്നു സഅദ് ഈ സിയാദ് ഇബ്നു സഅദ് എന്ന് പറയുന്ന റാവി വിട്ടുപോയി. ആ വിട്ടുപോയത് ഇബ്നു ജുറൈജ് ആണ്. ഇബ്നു ജുറൈജ് ആണല്ലോ സുഹരി എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ഇവിടെ സിയാദ് ഇബ്നു സഅദിനെ വിട്ടിട്ടാണ് ആരെ എടുത്തത്, ഇബ്നു ജുറൈജ് റിപ്പോർട്ട് ചെയ്തത്. ഇദ്ദേഹം ആ വിഷയത്തിൽ നിരൂപണ വിധേയമായ ഒരു റാവിയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഇങ്ങനെ അനീ സുഹരി എന്ന് പറഞ്ഞിട്ട് ഒരു ശേഷനെ വിട്ടിട്ടുള്ള റിപ്പോർട്ട് ഒരിക്കലും ചെയ്യൂല, അത് പ്രബലമല്ല എന്നിടത്താണ് പിൽക്കാല പണ്ഡിതന്മാരുള്ളത്, പ്രത്യേകിച്ച് അൽബാനിയൊക്കെ. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് ദഈഫ് എന്നിടത്താണ് ആരുള്ളത്, ഷെയ്ഖ് അൽബാനിയൊക്കെ ഉള്ളത്. ഇബ്നു ഖയ്യിം ഇതിനെക്കുറിച്ച് വളരെ ഷാദാണ്, മുൻകറാണ്, ഗരീബാണ് തുടങ്ങിയതായ വിശേഷണമൊക്കെയാണ് നൽകിയിട്ടുള്ളത്. ഏതായാലും സുയൂത്തി, മുൻദരി, അതേപോലെ തന്നെ തുർമുദി, ഇബ്നു ഹിബ്ബാൻ ഇവരൊക്കെ ഇതിനെ പ്രബലപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഹദീസ് കൊണ്ട് അമലെടുക്കാം എന്ന് വെച്ചാൽ തന്നെയും അതിലുള്ള വിഷയം എന്താണ്, വിഷയം പിന്നെ ദിക്റുള്ള ഉള്ള ഒരു സംഗതിയായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടുന്നതല്ല, ഖലായിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതൊരിക്കലും ഹറാം എന്നുള്ള ഹുക്കുമിലല്ല, കറാഹത്തി എന്നുള്ള ഹുക്കുമിലാണ്. കറാഹത്തി എന്നുള്ള ഹുക്കുമിലാണ്, അതായത് ദിക്റുള്ള ഒരു സാധനം. അതിപ്പോ നമ്മുടെ മോതിരാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള റിയാലുകൾ മറ്റു കാര്യങ്ങളാകട്ടെ, അതെന്ത് ചെയ്യാൻ പാടുള്ളതല്ല, അതായിട്ട് നമ്മൾ ഖലായിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളതല്ല. അതേസമയം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഖയ്യിം ഇബ്നു തൈമിയൊക്കെ പറഞ്ഞു, നമ്മുടെ ദിക്റുള്ള ഇപ്പൊ ദീനാറുകളോ അതൊക്കെ പൈസ ഉണ്ടല്ലോ, അതിനൊക്കെ ഉണ്ട്, അത് നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ, മിന്തിയിൽ പൊതിഞ്ഞ് അല്ലെങ്കിൽ കടലാസിൽ പൊതിഞ്ഞ് അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് എങ്കിൽ അതുകൊണ്ട് ഖലായിൽ പ്രവേശിക്കുന്നതിന് എന്തില്ല, ഒരു തകരാറുമില്ല. കാരണം അത് ദിക്റുള്ളയെ ഇഹ്തിറാം ചെയ്യുന്നതിന്റെ ഭാഗമാണ്. ദിക്റുള്ളയെ ഇഹ്തിറാം ചെയ്യുന്നതിന്റെ ഭാഗമാണ്. അപ്പൊ ഖലായിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ ദിക്റുള്ള ഉള്ള സംഗതിയെ കൊണ്ട് പ്രവേശിക്കൽ കറാഹത്താണ് എന്നുള്ളതാണ് പണ്ഡിതന്മാർ, ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം അതാണ്. ഈ കറാഹത്താണ് എന്ന് പറയുമ്പോൾ ഇത് പ്രശ്നം അവിടെ കായിക നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഒരു വിഷയത്തെക്കുറിച്ച് കറാഹത്ത് എന്ന് ഹുക്മ് പറഞ്ഞാൽ അൽ കറാഹത്തു തസൂലു ഇൻദൽ ഹാജ എന്നാണ് തത്വം. എന്താ അതിന്റെ അർത്ഥം? അൽ കറാഹ വെറുക്കപ്പെട്ടത് തസൂൽ, അതിന്റെ വിധി പോകും. ഇൻദൽ ഹാജ എപ്പോൾ? ആവശ്യമുള്ളപ്പോ. ഒരാവശ്യം വന്നു ഇതേറ്റ് ഉള്ളിൽ പ്രവേശിക്കാൻ, എങ്കിൽ എന്തില്ല, കറാഹത്തില്ല എന്നർത്ഥം. ഉള്ളിൽ പ്രവേശിക്കാന്ന്. അപ്പൊ നമ്മൾ റിയാല് പുറത്ത് വെച്ചിട്ട് ബാത്റൂം പ്രവേശിച്ച്, റിയാല് പോവും, മനസ്സിലായില്ലേ? അപ്പൊ അതാണ്. അപ്പോ ഹാജത്തിന്റെ അവസരത്തിൽ കറാഹത്ത് എന്ത് ചെയ്യും, പോകും. കറാഹത്തിന്റെ വിധി പോകും. ഏതുപോലെ ദറൂറത്തിന്റെ അവസരത്തിൽ ഹറാമിന്റെ വിധി പോണത് പോലെ, അൽ ഹുർമത്തു തസൂലു ഇൻദൽ ദറൂറ, ദറൂറത്തിന്റെ അവസരത്തിൽ എന്ത് ചെയ്യും, ഹുർമത്ത് ഹറാം എന്നുള്ള വിധി പോവില്ലേ. ദറൂറത്തിന്റെ അവസരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹറാം പ്രവർത്തിക്കാം. എന്നതുപോലെ ആവശ്യ സന്ദർഭത്തിൽ കറാഹത്ത് എന്നുള്ള ഹുക്കുമെന്തെയും പോകും. അതാണ് നിയമം. ഇവിടെ ഈ തത്വം മനസ്സിലായാൽ, ഇപ്പം നമുക്ക് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ നമ്മുടെ കയ്യിലൊരു ദിക്റുള്ളയുമായി ബന്ധപ്പെട്ട ഒരു കടലാസ് മറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതായിട്ട് പ്രവേശിക്കുന്നതിന് പ്രശ്നമല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇത് സൂക്ഷിച്ചാൽ മതി എന്നർത്ഥം. അത് പിന്നെ അവിടെ വീഴുന്നതോ അല്ലെങ്കിൽ അതിൽ പിന്നെ എന്തെങ്കിലും പിന്നെ നിഷിദ്ധങ്ങൾ അല്ല പിന്നെ ഇവർ പിന്നെ വൃത്തികേട് ആകുന്നതോ അത് നമ്മൾ സൂക്ഷിച്ചാൽ മതി. അപ്പൊ ഇവിടെ ഈ ഹദീസ് അറിയിക്കുന്ന വിഷയം നമ്മൾ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇദാ ദഖല അൽഖല വദഅ ഖാതമ, റസൂലുള്ളാഹിക്ക് ഖാതം ഉണ്ടായിരുന്നു, പുരുഷന്മാർക്ക് അപ്പം എന്ത് ചെയ്യാം, ഖാതം ഉപയോഗിക്കാം. റസൂലുള്ളാഹിക്ക് ഖാതം ഉണ്ടായിരുന്നു അറിയുന്ന വേറെയും ഹദീസുകളുണ്ട്. പക്ഷെ ഇവിടെ ഇത് ഖലായിൽ പ്രവേശിക്കുമ്പോൾ പിന്നെ റസൂൽ ഊരി വെച്ചു എന്നുള്ളതാണ്. ഇവിടെ ഒരു ഈ പ്രയോഗമാണ് ഇദാ ദഖല എന്നുള്ള പ്രയോഗം. ഈ ദഖല ഫഇലു മാദി ഒരു സംഗതി ഉദ്ദേശിച്ചാൽ എന്ന അർത്ഥത്തിൽ വരും, ഒരു സംഗതി തുടങ്ങി എന്ന അർത്ഥത്തിൽ വരും, ഒരു സംഗതി കഴിഞ്ഞാൽ എന്ന അർത്ഥത്തിലും വരും. വന്നേ മനസ്സിലായ? അതായത് ഇപ്പൊ ഇദാ ഖുംതും ഇലാ സ്വലാ, യാ അയ്യുഹല്ല ദീനാ മിനു സത്യവിശ്വാസികളെ, ഇദാ ഖുംതും ഇലാ സ്വലാ, നിങ്ങൾ നമസ്കാരത്തിലേക്ക് നിന്നാൽ ഫഖ്സിലു വുജൂഅക്കും, നിങ്ങൾ വുദു ചെയ്യണം, മുഖം കഴുകി വുദു ചെയ്യണം. അവിടെ നിന്നാലാ അല്ല, നിൽക്കാൻ ഉദ്ദേശിച്ചാലാണ്. അപ്പൊ ആ അർത്ഥത്തിൽ ഇങ്ങനെ ഫിഉലു മാദി വരും. ഇവിടെ ആ ഉദ്ദേശത്തിലാണ് ഇദാ ദഖല അൽഖല, ഖലായിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ ഖാതം ഊരി വെക്ക എന്നുള്ളതാണ്. ദിക്റുള്ളാഹ് ഉള്ള ഒരു സംഗതി അത് എടുത്തു വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചാൽ എന്ന അർത്ഥത്തിലാണ്. അതേപോലെ തന്നെ ഒരു പ്രവൃത്തി തുടങ്ങിയാൽ എന്നുള്ള അർത്ഥത്തിലും ഇതയും ഫിഉലു മാദിയും വരും. ഏതുപോലെ ഇന്നമ ജുഅല ഇമാമു ലിയുതമ്മ ബി, ഫഇദാ കബ്ബറ ഫകബ്ബിറു എന്ന് പറഞ്ഞു പറഞ്ഞല്ലോ. വഇദാ ഖറഅ ഫഅൻസിതു, വഇദാ ഖറഅ ഇമാമു ഓതി തുടങ്ങിയാൽ ഫഅൻസിതു, നിങ്ങൾ എന്ത് ചെയ്യണം, മൗനം ദീക്ഷിക്കണം എന്നാണ്. എപ്പോഴാ മൗനം ദീക്ഷിക്കേണ്ടത്, ഇമാമിന്റെ ഓത്ത് നടക്കുമ്പോഴാണ്. അപ്പോൾ അവിടെ ഓതുന്നതിന്റെ മുമ്പ് മൗനം ദീക്ഷിക്കണം എന്നല്ല അവിടെ പറഞ്ഞത്, പിന്നെ ഓതി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഷുറൂഅായി പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മൗനം ദീക്ഷിക്കണം എന്നുള്ളതാണ്. അതേപോലെ ഒരു പ്രവൃത്തി കഴിഞ്ഞാൽ എന്ന അർത്ഥത്തിനും ഇതയും ഫിഉലു മാദിയും വരും. അതിന്റെ ഉദാഹരണമാണ് ആ ഹദീസ് തന്നെ ഉണ്ട്, വഇദാ കബ്ബറ തക്ബീർ ചൊല്ലിയാൽ ഫകബ്ബിറു, ഇമാമ് അത് ചെയ്തതിന് ശേഷമാണ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇമാമിന്റെ പ്രവൃത്തി കഴിഞ്ഞാൽ അതാണ് ഇദാ കബ്ബറ, ഇമാം തക്ബീർ എല്ലാം ഉദ്ദേശിച്ചാൽ എന്നല്ല, പിന്നെയോ തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ തക്ബീർ ചൊല്ലണമെന്നാണ്. അപ്പൊ ഇവിടെ ഈ ഇദാ കഴിഞ്ഞിട്ട് ഫിഉലു മാദി വന്നാൽ ഒരു പ്രവൃത്തി ഉദ്ദേശിക്കുക എന്നുള്ള അർത്ഥത്തിന് വരും, ഒരു പ്രവൃത്തി തുടങ്ങി എന്നർത്ഥത്തിന് വരും, ഒരു പ്രവൃത്തി കഴിഞ്ഞു എന്നുള്ള അർത്ഥത്തിലും വരും. തെളിവുകളാണ് എന്ത് ചെയ്യുന്നത്, തെളിവുകളാണ് അറിയിക്കുന്നത് ഏതാണ് അതിൽ ഉദ്ദേശമെന്ന്. ഉണ്ട് ഇവിടെ പ്രവേശിക്കുവാൻ ഉദ്ദേശിച്ചാൽ എന്നുള്ള അറിയിക്കണം എന്താണ്, ഈ സാഹചര്യം മനസ്സിലായത്. തയ്യ, ഇതാണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് ഉള്ള മസലകൾ. അൻ അനസിൻ റളിയല്ലാഹു അൻഹു ഖാൽ كان رسول الله صلى الله عليه وسلم اذا دخل الخلاء وضع خاتمه اخرجه الاربعه وهو معلول. نيرت حديث وعن انس رضي الله عنه اذا انت انك انغنى ايديه وعنه 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 ادي انس رضي الله عنه തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് وعنه എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ മതി, നിങ്ങൾ അങ്ങനെ വായിക്കുമ്പോഴേ ഇവിടെ ഖുബൂസ് എന്നാണോ, ഖുബൂസ് എന്നാണോ, ബാക്കെന്താണ്, സുക്കൂനാണ് അല്ലേ, ആ ഹുബ് ബാക്കി സുക്കൂനല്ലേ, സുക്കൂനാണോ ബമ്മാണോ, ബമ്മാണെങ്കിലും മാഫി മുഷ്കിൽ, സുക്കൂനാണെങ്കിലും മാഫി മുഷ്കിൽ, പക്ഷെ കസറ ആകാൻ പാടില്ല അല്ല, അത് ഹാൻഡ് ആയിരിക്കും. അല കൊല്ലി മാഫി മുഷ്കിൽ, നമുക്കതിലേക്ക് വരാം. വാനു റളിയല്ലാഹു അൻഹു ഖാൽ, അനസിൽ തന്നെ നിവേദനം നമുക്കല്ല, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിരുന്നു, ഇദാ ദഖല അൽ ഖല, ഖലായിൽ പ്രവേശിച്ചാൽ, ഇവിടെയും പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ എന്നാണ്. ഖാല തിരുനബി പറയും, ഇവിടെ ഖല എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞാൽ തന്നെ തിരുനബി പറയും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് അഖ്റജഉൽ ഖംസ അഖ്റജഉ സബഅ, അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അഊദു ബിക, എന്നാ ഇന്നി അൽതജിഉ ബിക, ഇന്നി അഅ്തസിമു ബിക, അല്ലാഹുവേ ഞാൻ നിന്നിൽ അഭയം തേടുന്നു, രക്ഷ തേടുന്നു, നിന്നിൽ ഞാൻ രക്ഷ തേടുന്നു. മിനൽ ഖുബസ് വൽ ഖബായിസ്, ഖുബസ് എന്നും ഖുബൂസി എന്നും ഉണ്ട്. ഖുബസ് പിന്നെ ഖുബുസുണ്ട്. ഈ ഖുബുസ് എന്നുള്ളത് ഖബീസിന്റെ ബഹുവചന. ഖബീസ് ഈ ഖുബുസ് എന്നുള്ളത് ഖബസിന്റേതാണ്, ഷർറ് എന്ന അർത്ഥത്തിലാണിത്. ഇവിടെ ഖബീസ് നീചൻ, മ്ലേച്ചൻ, ഖുബുസ് എന്ന് പറഞ്ഞാൽ മ്ലേച്ചന്മാർ എന്നർത്ഥത്തിൽ ഭാഷയിൽ അതിന്റെ അർത്ഥം. ഭാഷാർത്ഥാണ് നമ്മളിവിടെ എഴുതുന്നത്. ഖുബുസ് എന്ന് പറഞ്ഞാൽ ഇത് ഇതിൽ ഹബീസിന്റെ ബഹുവചനമാണ്, മ്ലേച്ചന്മാർ എന്നർത്ഥത്തിൽ ഖുബുസ്. ഖബായിസ് എന്നുള്ളത് ഖബായിസ് എന്നുള്ളത് ഖബീസത്തിന്റെ ബഹുവചനമാണ്. ഖബീസത്ത്, ഖബീസ് എന്നുള്ളതിന്റെ സ്ത്രീലിംഗമാണ് ഖബീസത്ത്. ഖബീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തികെട്ടവൻ അല്ലെങ്കിൽ നീചൻ, മ്ലേച്ചൻ. ഇത് മ്ലേച്ചയായ സ്ത്രീലിംഗമാണ്. അതിന്റെ ബഹുവചനമാണ് ഖബായിസ്. ഇവിടെ ഇതാണ് അതിന്റെ പദാർത്ഥം, ഖുബുസ് ഖബായിസ്. അതിന്റെ ഉദ്ദേശം എന്ത് എന്നുള്ളതാണ്. ഉദ്ദേശം ഇവിടെ പിശാചികളാണ്, പിശാചികളാണ്. ഖുബുസ് എന്ന് പറഞ്ഞാൽ ഷെറും, ഖബായിസ് എന്ന് പറഞ്ഞാൽ അഹ്ലു ഷെറുമാണ്. അതുകൊണ്ട് ഉദ്ദേശം ഷയാത്തീൻ, പിശാചികൾ എന്നാണ്. അതാണ് എന്റെ ഷുറാഹിങ്ങൾ പറഞ്ഞത്. ഖുബുസ് ഖബായിസ് എന്ന് പറഞ്ഞെങ്കിൽ ഷെറും അഹ്ലു ഷെറും, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷയാത്തീൻ, ഷെയ്ത്താൻമാർ, പിശാചികൾ. ഖബീസ് ഖബായിസ് എന്ന് പറഞ്ഞാൽ, ഖബീസ് എന്ന് പറഞ്ഞെങ്കിൽ ആൺ പിശാചി, ഖബായിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺ പിശാചികൾ. അപ്പോ ഖബീസിന്റെ ബഹുവചനമാണ് ഇവിടെ ഉള്ളത്, ഖുബൂസ് ആൺ പിശാചുക്കൾ, ഖബായിസ് പെൺ പിശാചുക്കൾ. ഖബീസ് ഖുബൂസ് ഖബായിസ്. അപ്പോൾ ഇവിടെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ് ബാക്ക ദമ്മാണെങ്കിൽ ആൺ പെൺ പിശാചുക്കളിൽ നിന്ന് അല്ലാഹുവെ നിന്നിൽ അഭയം തേടുന്നു. ഖുബൂസ് എന്നാണെങ്കിൽ ഷെറിൽ നിന്നും ഷെറിന്റെ അഹലുകാരിൽ നിന്നും അഥവാ ഷെയ്ത്താൻമാരിൽ നിന്നും അവരുടെ ഷെറിൽ നിന്നും അല്ലാഹുവെ നിന്നിൽ അഭയം തേടുന്നു. അതെ, കൊതുക് മഹാ ഹമാക്കത്ത് ഉഡിത്താണ് അത് മനസ്സിൽ. അത് ഭാഷയും അറിയിക്കണില്ല, ഷറവും അറിയിക്കണില്ല, അതാണ് അതിന്റെ പ്രത്യേകത. അതായത് ഭാഷയിൽ കൊതുകിന് ഖുബുസ് ഖബായിസ് എന്ന് പറയില്ല ഒന്ന്, പിന്നെ ഷറഈയായ തേട്ടവും ഇല്ല. കാരണം ഷറഈയായ തേട്ടത്തിൽ ഇത് എന്ത് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഇന്ന ഹാദിഹിൽ ഹുഷൂഷ് മുഹ്തബറ. പിന്നെ ഈ ഹുഷൂഷുകൾ, ഹുഷൂഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖല, മലമൂത്ര വിസർജന സ്ഥലങ്ങൾ, ഷെയ്ത്താൻമാർ സന്നിഹിതമാകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നിങ്ങളിൽ ഒരാൾ ഖലായിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്ന് ദുആ ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. മനസ്സിലായോ? അപ്പോ ഈ ഹുഷൂഷുകൾ, ഈ നമ്മുടെ ഈ ഖലാഅകൾ, അത് ഷെയ്ത്താൻമാർ വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടെ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്ന് പറയട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ഷറഈയായ തേട്ടം, മതപരമായിട്ടുള്ള തേട്ടം ഷെയ്ത്താൻമാരെ എന്നുള്ളതാണ്. പിന്നെ ഭാഷയിൽ അതിന്റെ സ്ഫുടഭാഷത്തിൽ ഒരിക്കലും ഖുബ്സ് ഖബായിസ് എന്ന് കൊതുകിന് പറയില്ല. അപ്പൊ ഭാഷന്റെ തേട്ടം ആ വിഷയത്തിൽ അതിനില്ല. പിന്നെ എങ്ങനെ മനുഷ്യന്മാരിത്? അല്ലാഹു അഅലം. അതിനും ഒന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന്റെ എല്ലത്ത് എന്ത്, കാരണം എന്തുകൊണ്ടാണ് ഇത് പറയണെന്നുള്ളത് പറഞ്ഞു തരുമ്പോ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് പോകേണ്ട ഒരു കാര്യമല്ല. അത് പോണതുകൊണ്ടുണ്ടാണതാണ് ഇങ്ങനത്തെ ഓരോ അപകടങ്ങൾ. പിന്നെ അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല പറയാം. ബിസ്മില്ല അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് ഹദീസ് വന്നിട്ടുണ്ട്, സഹീഹാണ് ഹദീസ്. അതിൽ റസൂലുള്ള പറഞ്ഞ എന്താണ്, പിന്നെ നിങ്ങളുടെ ഔറത്തിന്റെയും ഷെയ്ത്താൻമാരുടെയും ഇടയിൽ മറ ഒരാൾ ബിസ്മില്ല എന്ന് പറയലാണ്. നമ്മുടെ ഔറത്തും ഷെയ്ത്താൻമാരും തമ്മിൽ ഇത് ഒരു മറ സൃഷ്ടിക്കലപ്പോഴാണ്, നമ്മൾ ബിസ്മില്ല പറയുമ്പോഴാണ്. അപ്പൊ ബിസ്മില്ല പറഞ്ഞിട്ട് നിങ്ങൾ അവിടേക്ക് പ്രവേശിക്കണം, ഹലായിലേക്ക് പ്രവേശിക്കണം എന്നാണ്. കാരണം എന്താ, ഷെയ്ത്താൻമാർ നമ്മുടെ അവറത്ത് തൊട്ട് തടയപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ അതൊക്കെ അറിയിക്കണത് എന്താണ്, ഈ സ്ഥലം ഏതാ? അത് പിശാചുക്കളുടെ സ്ഥലം. അള്ളാഹു സുബ്ഹാന തആല പറയുന്നത് അൽ ഖബീസാത്തു ലിൽ ഖബീസീൻ, ഖബീസാത്തിന് ഖബീസീങ്ങളാണ്. ഖബീസായ മക്കാനിന് പറയപ്പെട്ടതാക ഖബീസായ സംഗതികളാണ്, ഷെയ്ത്താന്മാരാണ്. അതേസമയം ഇത് പള്ളിയാണെങ്കിൽ അവിടെ ഇതുണ്ടാവുക, പള്ളിയാണെങ്കിൽ അവിടെ മലക്കുകളുണ്ടാകുക. അപ്പോ ഇവിടെ ഉദ്ദേശിക്കുന്നത് പിശാചുക്കളാണ്, പിശാചിന്റെ കെടുതികളാണ്. മനുഷ്യന്മാർ അതിനപ്പുറത്തേക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വായിച്ചതിനപ്പുറത്തേക്ക് വായിക്കാൻ പോയിട്ടുണ്ടെങ്കിലാണ് ഇത്തരത്തിലുള്ളതായ ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഏതായാലും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. അഖ്റജഹുസ് സബഅ, ഇസ്മാന അഖ്റജഹുസ് സബഅ, ആരാ അഖ്റജഹുസ് സബഅ? ആ ബുഖാരി മുസ്ലിം, പിന്നെ അബൂദാവൂദ്, നസായി, തുർമുദി, ഇബ്നു മാജ, അഹ്മദ്. അഹ്മദ് ഇമാം അഹ്മദാണ് അപ്പോൾ ഇവിടെ ഏറെ സിത്ത, കുത്തുബ് സിത്തയുടെ ആളുകളും പിന്നെ ഇമാം അഹ്മദും. അപ്പൊ അതാണ് ഏഴ് പേർ. സബഅ എന്ന് പറഞ്ഞാൽ ഏഴ്, ബുഖാരി മുസ്ലിം അബൂദാവൂദ് തുർമുദി നസായി ഇബ്നു മാജ ഇമാം അഹ്മദ് അഖ്റജഹു. അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇമാം അഹ്മദ് മുസ്നദിൽ. അത് സൈ, ഇത് സുബുസ് ഖബീസ് പറഞ്ഞാൽ പിന്നെ ഭാഷാ പണ്ഡിതന്മാർ പറയും, പിന്നെ അല്ലെങ്കിൽ പിന്നെ ഈ പദങ്ങൾ അപഗ്രഥിക്കുന്ന പണ്ഡിതന്മാർ പറയും, പിന്നെ അൽ ഖുബുസ് മിനൽ കലാമി അശ്ശത്തുമു, അൽ ഖുബുസ് മിനൽ മിലലി അൽ കുഫറു, അൽ ഖുബുസ് മിന ത്വആമി അൽ ഹറാമു, അൽ ഖുബുസ് മിന ശറാബി അദ്ദാർ. അങ്ങനെ പറയാം. അത് സംസാരത്തിൽ ഖുബുസ് തെറിയാണ്, ഇസങ്ങളിൽ മതങ്ങളിൽ ഖുബുസ് കുഫറാണ്, ത്വആമിൽ ഭക്ഷണത്തിൽ ഖുബുസ് ഹറാമാണ്, ഷറാബിൽ ഖുബുസ് ദാർ ഉപദ്രവകാരിയാണ്. ഇങ്ങനെ പറയും ഖുബുസ്. അത് ഇതാണ്, ഇത് ഖുബുസ്, മറ്റേത് ഖുബുസ്. وعن انس رضي الله عنه قال قال النبي صلى الله عليه وسلم اذا دخل الخلاء قال اللهم اني اعوذ بك من الخبث والخبائث. മറ്റു ചില റിപ്പോർട്ടുകളിൽ ബിസ്മില്ല എന്ന് കൂടി ഉണ്ട്. അതിന്റെ ആ ഹിക്മത്ത് നമ്മൾ പറഞ്ഞു, ബിസ്മില്ല اللهم اني اعوذ بك من الخبث والخبائث. طيب ഇനി അടുത്ത ഹദീസ്. وعن انس, ഇവിടെയും وعنه എന്നായിരിക്കും, وعنه അദ്ദേഹത്തിൽ നിന്ന് തന്നെ, അനസിൽ നിന്ന് തന്നെ. അപ്പോൾ وعنه എന്ന് പറഞ്ഞാൽ മതി. وعن انس رضي الله عنه قال كان رسول الله صلى الله عليه وسلم يدخل الخلاء. كان رسول الله الله الرسول صلى الله عليه وسلم ആയിരുന്നു, يدخل الخلاء, ഖലായിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഖലായി എന്ന് പറഞ്ഞെങ്കിൽ ശരിക്കും വെളിമ്പ്രദേശം എന്നുള്ള അർത്ഥമല്ല ഇവിടെ. പിന്നെ ഈ ഇതിനു വേണ്ടിയുണ്ട് തഹല്ലി ഉണ്ടല്ലോ, മലമൂത്ര വിസർജനത്തിന് വേണ്ടിയിട്ട് ഒരുക്കപ്പെട്ട പ്രത്യേക സ്ഥലമാണ്, അതുകൊണ്ടാണ് അവിടേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഏത് ഖുലുൽ ഖലാ, റസൂലുള്ള ഖലായിലേക്ക് പ്രവേശിക്കും. ഫഅഹ്മിലു അന വ ഗുലാമുൻ നഹ്വി ഇദാവത മിൻ മാഇൻ വ അനസ. ഫഅഹ്മിലു, അപ്പോൾ ഞാൻ വഹിക്കും. ഞാൻ എന്ന് ആരാ? അനസ്, റസൂലുള്ളാഹി ഖാദിം. അനസ് പറയുന്നു ഫഅഹ്മിലു, ഞാൻ വഹിക്കും. അന എന്ന് പറഞ്ഞാൽ അദ്ദേഹം തൗക്കീദിയാണ്, ഞാൻ. ഗുലാമുൻ നഹ്വി, നഹ്വി എന്ന എന്നെ പോലെ, ഗുലാം എന്ന് പറഞ്ഞാല് കുട്ടി. ഗുലാമുൻ നഹ്വി, എന്നെ പോലെ ഒരു കുട്ടിയും. ഗുലാം ശരിക്ക് 1 മുതൽ 9 വരെ വയസ്സുള്ള പ്രായക്കാർക്കാണ് ഗുലാം എന്ന് പ്രയോഗിക്കുക. ഗുലാമുൻ നഹ്വി, എന്നെ പോലുള്ള ഒരു ഗുലാമും വഹിക്കും. എന്ത് വഹിക്കും? ഇദാവത മിൻമ, ഇദാവ ഇതാവാണ് തോൽപാത്രം, ചെറിയ തോൽപാത്രത്തിനാണ് ഇതാവ് പറയുന്നത്. ഇതാവത്തെ മിന്മ, വെള്ളത്തിനാലുള്ള, അല്ല വെള്ളത്തിനാലുള്ള എന്നല്ല, വെള്ളമുള്ള വെള്ളത്തിനാലുള്ള നണാല് മിൻ തബ്ഇലിയായി, ഇത് മിൻ ബയാനിയാണ്, ബയാനിയ ഈ മിൻ ഇദാവത്ത് മിൻമ വെള്ള ഉള്ള ഇദാവത്ത് തോൽസഞ്ചി വഹിക്കും. അനസത്തൻ, അനസ വാവാത്തിന്റെ അനസ എന്ന് പറഞ്ഞാല് പിന്നെ വടിയാണ്, പക്ഷെ അതിന്റെ പിന്നെ ആഗ്രഹത്തിൽ ഭാഗത്തു നിന്നുണ്ടാവും ഇരുമ്പ് ഘടിപ്പിച്ചിരിക്കും. അപ്പൊ കുന്തം എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കാം. അനസത്ത്, അനസ എന്ന് പറഞ്ഞാല് കുന്തം, അതായത് ഇപ്പൊ നമ്മള് പിന്നെ ശത്രുവിനൊക്കെ എറിയാൻ ഉപയോഗിക്കുന്ന പിന്നെ ഈ അഗ്രഭാഗത്ത് ഉളിയോ മറ്റൊക്കെ ഘടിപ്പിച്ചിട്ടുള്ളതായ പിന്നെ ആയുധം അനസത്ത്. അപ്പോ അഹമിലു അന വഹുലാമുൻ നഹവി, എന്നെ പോലുള്ള ഒരു കുട്ടിയും ഞാനും വഹിക്കും. ഇദാവത്ത മിൻമ വെള്ളത്തിൽ വെള്ളമുള്ള ഒരു തോൽപാത്രം. വ അനസത്തൻ ഒരു വടിയും, വടി എന്ന് പറഞ്ഞ കുന്തം. ഫയസ്തൻജി ബിൽമ ഫ, അപ്പോൾ യസ്തൻജി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തിൻജ നടത്തും ബിൽമ വെള്ളം കൊണ്ട്. ഇസ്തിൻജ എന്ന് പറഞ്ഞാൽ നജീവ് എന്നുള്ളതിൽ നിന്നാണ്. നജീവ് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെതാണ് വിസർജ്യം, വിസർജ്യം. ഇസ്തിൻജ എന്ന് പറഞ്ഞെങ്കിൽ ബിൽമ വെള്ളം കൊണ്ട് നജീവിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ വൃത്തിയാക്കുക, വെള്ളം കൊണ്ട് ശൗചം ചെയ്യുക, ശൗചം ചെയ്യുക. ഫയസ്തൻജി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശൗചം ചെയ്യും ബിൽമ വെള്ളം കൊണ്ട്. ഇസ്തിൻജ, ഇസ്തിൻജാവും ഇസ്തിജ്മാറും ഉണ്ട്. ഇസ്തിൻജ അതേപോലെ ഇസ്തിജ്മാർ, ഇസ്തിൻജ എന്ന് പറഞ്ഞാൽ വെള്ളം ഉപയോഗിച്ച് ശൗചം ചെയ്യുന്നതിനാണ് ഇസ്തിൻജ അറിയാം. ഇസ്തിജ്മാർ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ കല്ലോ അല്ലെങ്കിൽ പിന്നെ നജസ് വലിച്ചെടുക്കുന്ന മരക്കഷ്ണമോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഒക്കെ അതുകൊണ്ട് ശുദ്ധിയാക്കണേനാണ് ഇസ്തിജ്മാർ എന്നറിയാം. അപ്പൊ ഇസ്തിജ്മാറും ഉണ്ട്, ഇസ്തിൻജാവും ഉണ്ട്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫയസ്തൻ ജി ബിൽമ, എന്തുകൊണ്ടാ വെള്ളം കൊണ്ട് ശൗചം ചെയ്യുമായിരുന്നു. മുത്തഫഖുൻ അലൈഹി, മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ എന്താ, ബുഖാരി മുസ്ലിം ഇവര് ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ റവാഹുൽ ബുഖാരി വ മുസ്ലിം എന്ന് പറഞ്ഞാല് റവാഹുൽ ബുഖാരി, ബുഖാരി റിപ്പോർട്ട് ചെയ്ത് വ മുസ്ലിം, മുസ്ലിമും. പിന്നെന്താ മുത്തഫഖുൻ അലൈഹിയും റവാഹുൽ ബുഖാരി മുസ്ലിമും തമ്മിൽ വ്യത്യാസം? അതിന്റെ വ്യത്യാസം, ഇമാം ബുഖാരിയും മുസ്ലിമും ഒരു ഹദീസ് ഒരു റാവിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് മുത്തഫഖുൻ അലൈഹി. ഇപ്പൊ ബുഖാരിന്റെയും മുസ്ലിമിന്റെയും റാവി ആരായിരിക്കും? അനസ് ആയിരിക്കും. അപ്പൊ അനസിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിമും ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ഒരേ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് മുത്തഫഖുൻ അലൈഹിയാണ്. അതേസമയം ഹദീസ് ഒന്ന് തന്നെ, പക്ഷെ റാവിമാർ വ്യത്യസ്തരാണ് എങ്കിൽ അതാണ് ബുഖാരി റവാഹുൽ ബുഖാരി ഓ മുസ്ലിം എന്ന് പറയാം. ആ അങ്ങനെ ആയാലും റാവിമാരിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും റവാഹുൽ ബുഖാരി മുസ്ലിം പറയും. ഒരു റാവിയിൽ നിന്ന് അങ്ങനെയാണ്, റവാഹുൽ ബുഖാരി മുസ്ലിം മിൻ റാവിൻ വാഹിദ്, അല്ലെങ്കിൽ അൻ റാവിൻ വാഹിദ്, ഒരു റാവിയിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മുത്തഫഖുൻ അലൈഹി എന്ന് പറയും. ഇവിടെ അനസിൽ നിന്നാണ് രണ്ടാൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖലാഇൽ പ്രവേശിക്കുമായിരുന്നു. ഫഅഹ്മിലു അന, ഞാൻ വഹിക്കും. ആരെ? അനസ്. വ ഗുലാമുൻ നഹ്വി, എന്നെ പോലുള്ള ഒരു ഗുലാമും. ഈ ഗുലാം ആര് എന്നതിൽ വലിയ വിഷയമുണ്ട്. ചിലർ പറഞ്ഞു അത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദാണ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദാണ്. ചിലർ പറഞ്ഞു അത് ജാബിറാണ്. ചിലർ പറഞ്ഞു അത് അബൂ ഹുറൈറയാണ്. ചിലർ പറഞ്ഞു അത് അൽ മുഗീറ ഇബ്നു ശുഅബ അസ്സഖഫിയാണ്, മുഗീറയാണ്. അപ്പോ പിന്നെ ഞാനും എന്നെ പോലുള്ള ഒരു ഗുലാമും വഹിച്ചു എന്നാണ്. അപ്പൊ ഈ ഗുലാം അത് നിർണയിക്കുന്നതിലാണ് ഈ അഭിപ്രായ വ്യത്യാസം. ഇബ്നു മസ്ഊദ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഗുലാം കൊണ്ട് ഉദ്ദേശം ഇബ്നു മസ്ഊദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇബ്നു മസ്ഊദ് ഗുലാമല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ അനസിന് 20 വയസ്സാണ്, 20 വയസ്സ് പിന്നിട്ട്. മനസ്സിലായോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ ഇബ്നു മസ്ഊദിന് 40 വയസ്സാണ്, 40 വയസ്സാണ്. അപ്പൊ ഗുലാം എന്നുള്ളത് ഇബ്നു മസ്ഊദിന് അവിടെ ചേരുവില്ല. ജാബിർ ആണെങ്കിൽ ജാബിർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി വഫാത്താകുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം പിന്നെ അല്ല ജാബിർ അല്ല ജാബിർ മുഹത്തയിൽ ഷഹീദായിട്ടില്ല ജാബിർ മുഹത്തയിൽ സെയ്ദ് അബ്ദുല്ലാഹിബിൻ റവാഹ പിന്നെ ജാഫർ ബിൻ അബി താലിബ് ജാബിർ അൻസാരിയാണ് ജാബിർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി വഫാത്താകുമ്പോൾ അദ്ദേഹത്തിന് 72 വയസ്സാണ് അല്ല ഹിജ്റയുടെ 72 ജാബിർ വഫാത്താണ് മരണപ്പെടുന്നത് അന്ന് അദ്ദേഹത്തിന് 80 വയസ്സാണ് അപ്പൊ ഒരിക്കലും മുഗുലാം എന്നുള്ളത് ജാബിറിലും ശരിയാവില്ല അൽ മുഗീറ ഇബ്നു ഷുഅബ അദ്ദേഹം പിന്നെ മുഗീറ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് 50 വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് 50 വയസ്സിൽ അദ്ദേഹം മരണപ്പെടുന്നത് അപ്പോൾ അദ്ദേഹവും ഈ ഗുലാം എന്നുള്ള കാരണം അദ്ദേഹം ബൈഅത്ത് റിദ്വാനിൽ പങ്കെടുത്തിട്ടുണ്ട് മുഗീറ പിന്നീടാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് അദ്ദേഹം സഖീഫ് ഗോത്രക്കാരനാണ് പിന്നെ യർമുക്ക് യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ കണ്ണ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ജീവിച്ചിട്ടുണ്ട് അദ്ദേഹം പക്ഷെ 50 വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് അപ്പോൾ അദ്ദേഹം എന്താവൂല ഗുലാമാകൂല അബൂഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഗുലാമല്ല അപ്പോ പിന്നെ ഈ ഗുലാമുൻ നഹ്വി എന്നുള്ളതിൽ ചില വിഷയമുണ്ട് ആരാണ് ഈ ഗുലാം എന്നുള്ളത് നിശ്ചയിക്കുന്നത് ഏതായാലും ഇവിടെ ഈ നഹ്വി എന്നെപ്പോലുള്ള ഗുലാം എന്നാണ് അപ്പൊ എന്നെപ്പോലെ എന്ന് പറഞ്ഞെങ്കിൽ അത് പ്രായത്തിലാണോ അതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കുന്ന വിഷയത്തിലാണോ ഖിദ്മത്ത് എടുക്കുന്ന വിഷയത്തിലാണെങ്കിൽ ജാബിർ ഖിദ്മത്ത് എടുത്തിട്ടുണ്ട് അബൂഹുറൈറ ഖിദ്മത്ത് എടുത്തിട്ടുണ്ട് മുഗീറ ഖിദ്മത്ത് എടുത്തിട്ടുണ്ട് ഉറക്ക റസൂലുള്ളാഹി ഖാദിമീങ്ങളാണ് ഇബ്നു മസ്ഊദ് ഖിദ്മത്ത് എടുത്തിട്ടുണ്ട് അപ്പൊ ഖിദ്മത്ത് എടുക്കുന്ന വിഷയത്തിൽ എന്നെ പോലുള്ള ഒരു ഗുലാം ഈ ഗുലാം എന്ന് പ്രയോഗിച്ചതിലാണ് ചില ഇഷ്കാല് പറഞ്ഞിട്ടുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം കാരണം അവരൊരിക്കലും ഗുലാമിന്റെ ആ പരിധിയിലല്ല ഉള്ളത് എന്നതിനാൽ ഏതായാലും അതൊരു ഹദീസിനെ സിഹത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിഷയമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖലായിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവരെന്ത് ചെയ്യും വെള്ള ഇദാവത്ത് മിൻമ വെള്ളത്തിൽ ഉള്ള ഒരു തോൽപാത്രവും ഒരു അനസയും വഹിക്കുമായിരുന്നു എന്നാണ് എന്തിനാ വെള്ളത്തിന്റെ പാത്രം അത് റസൂലുള്ളാഹിക്ക് ശൗചം ചെയ്യാനാണ് എന്തിനാണ് അനസ ഈ അനസ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറക്ക് പിന്നിൽ നിന്നായിരുന്നു ആവശ്യം നിർവഹിച്ചിരുന്നത് അപ്പോ ഒരു വടി റസൂലുള്ളാഹി കുത്തും ഈ വടി എന്ന് പറഞ്ഞെങ്കിൽ സാധാ വടിയല്ല അതിന്റെ അറ്റത്ത് എന്തുണ്ട് ആയുധമുണ്ട് അപ്പൊ അത് കുത്തിയാലും അവിടെ ടൈറ്റായിട്ട് നിൽക്കും എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇമാമി തുണി വിരിച്ചിടുമായിരുന്നു എന്നിട്ട് ആ തുണിക്ക് അപ്പുറത്ത് നിന്നിട്ടാണ് എന്ത് ചെയ്തിരുന്നത് റസൂലുള്ളാഹി ആവശ്യം നിർവഹിച്ചിരുന്നത് അപ്പൊ കേവലം ഒരു അനസ മാത്രമല്ല ഉള്ളത് പിന്നെ അനസ നാട്ടിയിട്ട് തുണി വിരിച്ച് അതിന്റെ അപ്പുറത്തായിരുന്നു റസൂൾ എന്ത് ചെയ്തിരുന്നത് ആവശ്യം നിർവഹിച്ചിരുന്നത് അതിനാണ് പിന്നെ അനസും ഈ ഗുലാം എന്ത് ചെയ്തിരുന്നത് വെള്ളവും അനസയിട്ട് പോയിരുന്നത് എന്നാണ് പറഞ്ഞ മനസ്സിലായ അനസ എന്നുള്ളത് എന്താർത്ഥം വടി എന്നാണ് ഈ അനസ ഒരു ഗോത്രണ്ട് ബനു അനസ് അനസികളെ കേട്ടിട്ടുണ്ടോ അത് ഉനൈസ അതുവരെ ഇത് അനസികൾ അനസിനെ കേട്ടില്ല അനസി പ്രമുഖ ഗോത്രങ്ങളാണല്ലോ ഈ ഒരു കാലത്ത് കുവൈത്തിലെയും ബഹ്റൈനിലൊക്കെ ഭരണാധികാരികൾ ഈ ഗോത്രത്തിലേക്കാണ് ചേർത്തിരുന്നത് ഇവര് ബനു അദ്നാനാണ് ബനു അനസ് എന്ന് പറയുന്ന ഗോത്രം അനസികൾ കേട്ടില്ല ഇവിടെ ഇവിടെ പ്രസിദ്ധമായ ഗോത്രങ്ങളാണ് അനസികൾ അവർ അദ്നാനികളാണ് ബനു അനസ് അല്ല അനസി എന്ന് പറയും ഇഷ്ടംപോലുണ്ട് പ്രമുഖരായ പ്രമുഖ ഒരു ഗോത്രമാണ് അത് അല്ല അനസികൾ അവർക്ക് ഈ ഉസ്റൽ മാലിക്കായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാവും കുടുംബ രാജ കുടുംബമായിട്ട് നല്ല ബന്ധമുണ്ടാവും അനസ് ഒരു പിന്നെ ഈ ഞങ്ങളെ ഹദീസ് പഠിക്കുമ്പോൾ അതിലൊരു പിന്നെ ഇത് പഠിക്കൊരു പിന്നെ ഇത് പഠിക്കും ഈ അനസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ബഹുവചനാണ് ഈ അനസ അനസി എന്ന ഒരാൾ അനസ എന്ന് പറഞ്ഞാലോ കുറെ ആളുകൾ അപ്പൊ ഞങ്ങളുടെ ഗോത്രത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനിച്ചിട്ടുണ്ട് ആദരിച്ചിട്ടുണ്ട് കാരണം ഞങ്ങളുടെ ഗോത്രത്തിലേക്ക് തിരിഞ്ഞ് റസൂലുള്ളാഹി നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറയും അതെങ്ങനെ റസൂലുള്ളാഹി നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നാണ് ഈ അനസ കുത്തിവെച്ചിട്ട് അതിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചിരുന്നാണ് നമ്മൾ നിസ്കരിക്കുമ്പോൾ എന്ത് സ്വീകരിക്കണം സുത്ര സ്വീകരിക്കണം സുത്ര റസൂലുള്ളാഹി സുത്ര വെക്കും എന്നിട്ട് ആ സുത്രയിലേക്ക് അടുത്ത് നിന്നിട്ടാണ് നിസ്കരിക്കുക കാരണം എന്താ മുന്നിലൂടെ നടന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ അനസ ഇത് കുത്തിവെച്ചിട്ട് അതിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചിരുന്നു എന്നാണ് അപ്പൊ ഇവരെന്ത് ചെയ്ത് അതിനെ തെഹ്രീഫ് നടത്തി അവർ പറഞ്ഞത് എന്താണ് ആ ഞങ്ങളെ ഗോത്രത്തേക്ക് തിരിഞ്ഞിട്ടാ റസൂലുള്ള നിസ്കരിച്ചിരുന്നത് അപ്പൊ ഞങ്ങളെ ഗോത്രത്തെ റസൂലുള്ള ഖിബിലാക്കിയിട്ടുണ്ട് അത് ഞങ്ങളെ ഗോത്രത്തിന്റെ മഹത്താണെന്ന് ഈ ഇതിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു എന്നാണ്. അത് ശരിക്കും ഒരു പിന്നെ ഇതാണ്, പിന്നെ ഒരുതരം പിന്നെ കോട്ടിമാറ്റം എന്നറിയില്ല, ഗോത്രത്തെ ഗോത്രപ്പെരുമ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയോഗമാണ്. അലാ കുല്ലിൻ ഇവിടെ ഉദ്ദേശം അനസ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഈ സംഭവം ഹദീസിനെ തസ്ഹീഫ് നടത്തുമല്ലോ, ഈ കോട്ടിമാറ്റൽ നടത്തുമല്ലോ, അതിന് ഉദാഹരണമായിട്ട് പണ്ഡിതന്മാർ പറയാറുണ്ട്. ഇവിടെ അനസ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഈ കുത്തി നാട്ടുന്ന വടി, അതൊരായുധാണ്. കാരണം അതിന്റെ അഗ്രഭാഗത്ത് ഇരുമ്പിന്റെ മൂർച്ചയുള്ള ഇരുമ്പ് ഘടിപ്പിച്ചിട്ടുണ്ടാവും. റസൂലിന്റെ വെള്ളം കൊണ്ട് എന്ത് ചെയ്യും? ഇസ്തിൻജ നടത്തും, ശൗചം ചെയ്യും. മുത്തഫഖുൻ അലൈഹി. അപ്പൊ ഈ ഹദീസ് എന്താണ് അറിയിക്കുന്നത്? ഒരാള് മലമൂത്ര വിസർജനത്തിന് പ്രവേശിക്കുമ്പോൾ അയാൾ എന്ത് ചെയ്യണം? അയാൾ ആളുകളിൽ നിന്ന് മറയണം, അതിനു വേണ്ട രീതി സ്വീകരിക്കണം. വെളിം പ്രദേശത്ത് ആളുകൾ കാണുന്ന രീതിയിൽ നിയമമുള്ളതല്ല, ആവശ്യം നിർവഹിക്കാൻ പാടുള്ളതല്ല, അതൊന്ന്. രണ്ട്, തനിക്ക് ശുദ്ധീകരിക്കാനുള്ള വെള്ളവും അദ്ദേഹം കരുതണം. അതില്ല എങ്കിൽ എന്ത് ചെയ്യും? നജസ് പരക്കാനും നജസ് പിന്നെ അവിടെ കൂടുതൽ ടൈമിൽ നിൽക്കാനും അതവിടെ പിന്നെ പിടിക്കാനൊക്കെ കാരണമാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കി, നിങ്ങളിവിടെ വെള്ളം റെഡിയാക്കി മറ സ്വീകരിച്ച് എന്നിട്ടായിരുന്നു ഈ ആവശ്യം നിർവഹിച്ചിരുന്നത് എന്നുള്ളതാണ്. വേറൊരു മസല ഉള്ളത് പിന്നെ ഇസ്തിജ ആണോ ഉത്തമം, ഇസ്തിജ്മാറാണോ ഉത്തമം? ചിലർ പറഞ്ഞ് ഇസ്തിഞ്ച ആണ് ഉത്തമം, വെള്ളം ആയിട്ടുണ്ടെങ്കിൽ ക്ലീനായി. ചിലർ പറഞ്ഞ് ഇസ്തിഞ്ച ഇസ്തിജ്മാർ മതി, എന്ത് വേണ്ടതില്ല, ഇസ്തിഞ്ചായ് വേണ്ടതില്ല. ചിലർ പറഞ്ഞ് രണ്ടും ഒന്നിപ്പിക്കലാണ് ഉത്തമം, ആദ്യം ഇസ്തിജ്മാർ ചെയ്തിട്ട് തുടക്കുക, എന്നിട്ട് പിന്നെ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകാം. യഥാർത്ഥത്തിൽ ഈ രണ്ടും ഒന്നിപ്പിക്കലാണ് ഉത്തമം എന്ന് പറയുന്നവർക്ക് മറുപടി ഉണ്ട് ഇവിടെ. കാരണം റസൂൽ എന്താ ചെയ്തത്? ആ വെള്ളം കൊണ്ട് മാത്രം ശൗച്യം ചെയ്യാണ് ചെയ്തത്. രണ്ടും ഒന്നിപ്പിക്കലായിരുന്നു ഉത്തമമെങ്കിൽ അതാരാണ് ചെയ്യേണ്ടിയിരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പൊ രണ്ടും ഒന്നിപ്പിക്കലാണ് ഉത്തമം എന്നുള്ളതിന് തെളിവില്ല. അതിലൊരു തെളിവ് പറയാറുള്ളത് കുബാ നിവാസികളുടെ സംഭവമാണ്. അതായത് കുബാ നിവാസികളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ അഹഖ്വ അൻ തഖൂമ ഫീ എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസുണ്ടല്ലോ, അതെ ആയത്ത്. അതായത് പിന്നെ റസൂലുള്ളാഹിനോട് മസ്ജിദ് ദിറാറിൽ നിസ്കരിക്കരുത്, തഖ്വയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ട ആദ്യ പള്ളി അതാണ് മസ്ജിദ് ഖുബ, അതിലാണ് നിസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞ്, എന്നിട്ട് പറയാണ് പിന്നെ അഹഖ്വാൻ തഖൂമ ഫീഹി ഫീഹി റിജാലു യുഹിബ്ബൂൻ അൻ യതതഹറു ഫീഹി, ആ പള്ളിയിലുണ്ട്, തഖ്വയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ട പള്ളിയിലുണ്ട് റിജാലിന് ഒരു വിഭാഗം ആളുകൾ, യുഹിബ്ബൂൻ അൻ യതതഹറു അവർ പരിശുദ്ധി പ്രാപിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. ഈ പരിശുദ്ധി പ്രാപിക്കുവാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞത് കുബാ നിവാസികളെ കുറിച്ചാണ്. അപ്പൊ അവരോട് ചോദിച്ചു, അള്ളാഹു നിങ്ങളെ കുറിച്ചാണല്ലോ ഈ മദഹ് പറഞ്ഞത്, നിങ്ങൾ പരിശുദ്ധി പ്രാപിക്കാൻ ഉദ്ദേശിക്കുന്നു, അപ്പൊ എന്താണ് നിങ്ങൾ ചെയ്തിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതിലെ റിവായത്തുകളിൽ ഒന്നുള്ളത് ഞങ്ങൾ ഇസ്തിഞ്ചാ ചെയ്യുമായിരുന്നു. ഒരു റിപ്പോർട്ടിലുള്ളത് ഞങ്ങൾ പിന്നെ വെള്ളവും കല്ലും ഉപയോഗിക്കുമായിരുന്നു എന്നാണ്, വെള്ളവും കല്ലും ഉപയോഗിക്കുമായിരുന്നു എന്നാണ്. ഇസ്തിജ്മാറും ചെയ്യും ഇസ്തിഞ്ചാവും ചെയ്യും, അതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അള്ളാഹു പുകയെത്തിയത് എന്നാണ് ഒരു റിപ്പോർട്ടിലുള്ളത്. പക്ഷേ പ്രസ്തുത റിപ്പോർട്ട് ദുർബലാണ്. ഇമാം ഇബ്നു ഹജർ നവവി ഷെയ്ഖ് അൽബാനി ഒക്കെ ആ റിപ്പോർട്ടിനെ ചെയ്തിട്ടുണ്ട്, ദുർബലപ്പെടുത്തിയിട്ട് ഹദീസ് ദുർബൽ അല്ലാണ്, അത് ശരിയല്ല. ഏത് ശരിയല്ല? കല്ലും വെള്ളവും ഒന്നിച്ച് ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നത് ദുർബലാണ്. അതുകൊണ്ട് തന്നെ ഇസ്തിഞ്ചാവും ഇസ്തിജ്മാറും ഒന്നിച്ച് നടത്തലാണ് ഉത്തമം ശ്രേഷ്ഠം എന്ന് പറയുന്നതിന് എന്തില്ല, തെളിവില്ല. ഇസ്തിഞ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ മതി, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് മാത്രം പ്രയോഗിച്ചതാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. ഫയസ്തിഞ്ചി ബിൽമ, മുത്തഫഖുൻ അലൈഹി. ഇനി അടുത്ത ഈ ദൂടി വായിച്ചിട്ട് നമുക്ക് ഇത് എളുപ്പമാണ്. വഅനിൽ മുഗീറ ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു ഖാൽ, മുഗീറ അല്ലേ റാവിനെ അല്ലേ, മുഗീറ ഇബ്നു ശുഅബയിൽ നിന്ന് നിവേദനം. ഖാൽ, അദ്ദേഹം പറഞ്ഞു, ഖാലലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, ഖാലലി എന്നോട് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുദിൽ ഇദാവ, എന്താ ഖുദിൽ ഇദാവ, ഖുദ് നീ എടുക്കുക, അൽ ഇദാവ എന്താ ഇദാവ, ആ തോൽപാത്രം, ചെറിയ തോൽപാത്രം, നീ ഇദാവത്തെടുക്കുക എന്ന് പറഞ്ഞു. അതായത് എനിക്ക് ശൗചം ചെയ്യാനുള്ള വെള്ളം അടങ്ങിയ തോൽപാത്രം എടുക്കാൻ പറഞ്ഞു. ഫംതലഖ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി, ഹത്ത തവാറ അന്നി, ഹത്ത തവാറ, തവാറ എന്ന് പറഞ്ഞാൽ മറഞ്ഞു, തവാറ ഇസ്തത്തറ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറഞ്ഞു, ഇഖ്തഫ ഇസ്തത്തറ മറഞ്ഞു, ഹത്ത തവാറ അന്നി എന്നിൽ നിന്ന് മറയുവോളം പോയി, ഫഖള ഹാജതഹു അതിൽ പിന്നെ ഖള ഹാജതഹു തിരുനബി തന്റെ ആവശ്യം നിർവഹിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂത്രിക്കുകയും കാഷ്ടിക്കുകയും ചെയ്തതാണ്. മനസ്സിലായോ? അങ്ങനെ ഖുദിൽ ഇദാവ, തിരുനബി എന്നോട് തോൽപാത്രം എടുക്കാൻ പറഞ്ഞു. ഫന്തലഖ്, തിരുനബി പോയി. ഹത്ത തവാറ അന്നി, എന്നിൽ നിന്ന് മറയുവോളം. ഫഖദ ഹാജതഹു, അതിൽ പിന്നെ തിരുനബി തന്റെ ആവശ്യം നിർവഹിച്ചു. മുത്തഫഖുൻ അലൈഹി, നമ്മൾ മുസ്ലിം ബുഖാരിയൊക്കെ മുഖേറയിൽ നിന്നാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ ഈ ഹദീസ് അറിയിക്കുന്നത് എന്താ? ഇതേ ഹദീസ് അറിയിക്കുന്നത് പോലെ തന്നെ നമ്മൾ ആവശ്യ നിർവഹണത്തിന് പോകുന്നതിന് മുമ്പ് തന്നെ ഇത് ശൗചം ചെയ്യാനുള്ള വസ്തു, നമ്മൾ ദ്രവ്യം നമ്മൾ കരുതി വെക്കണം. മാത്രമല്ല ജനദൃഷ്ടിയിൽ നിന്ന് മറയുന്ന ദൂരത്ത് മറഞ്ഞുകൊണ്ടായിരിക്കണം ഇത് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ പിന്നെ ബാത്റൂമിലൊക്കെ ആണെങ്കിൽ വാതിലൊക്കെ അടച്ച് ഇതായിരിക്കണം, ഭദ്രാക്കണം. അതല്ല, ഇനി വെളിംപ്രദേശത്താണ് എങ്കിൽ ജനദൃഷ്ടിയിൽ നിന്ന് മറയോളം ദൂരെ പോകണം. എന്നിട്ട് എന്ത് ചെയ്യാവൂ? ആവശ്യം നിർവഹിക്കാവൂ എന്നുള്ളതാണ്. അൽ മുഗീറ ഇബ്നു ശുഅബയാണ് ഈ ഹദീസിന്റെ റാവി. അൽ മുഗീറ ഇബ്നു ശുഅബയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അദ്ദേഹം പിന്നെ ബൈഅത്തു റിദ്വാൻ നടക്കുമ്പോൾ അദ്ദേഹം റസൂലുള്ളാഹിനോടൊപ്പം ഉണ്ട്. അപ്പൊ അതിനോടനുബന്ധിച്ച് അദ്ദേഹത്തിന് ഇസ്ലാം മത സ്വീകരണം. അൽ മുഗീറ ഇബ്നു ശുഅബ് അദ്ദേഹം സഖഫിയാണ്, ബനു സഖീഫ് ഗോത്രക്കാരനാണ്. ബനു സഖീഫ് തായിഫിലെ അദ്ദേഹം ഭയങ്കര മിൻദുഹാത്തിൽ അറബ് എന്നാണ്, അറബികളിലെ ഭയങ്കര കുശാഗ്ര ബുദ്ധി അറിയില്ലേ ആണ്. ഫിത്നകളുടെ കാലത്ത് നിന്നാൽ പിന്നെ മുആവിയ, മുഗീറ ഇവരൊക്കെ ആയിരുന്നു ആ പിന്നെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള പ്രതിഭകൾ. ഭയങ്കര ബുദ്ധിയായിരുന്നു മുഗീറ ഇബ്നു ശുഅബ. യർമുക് യുദ്ധത്തിൽ അദ്ദേഹത്തിന് ഒരു കണ്ണ് നഷ്ടപ്പെട്ടതായിട്ട് ചരിത്ര റിപ്പോർട്ടുകളിൽ കാണാം. അദ്ദേഹത്തിന് 50-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചരിത്രം പറയുന്നത് കേട്ടിട്ടുണ്ടത്, ഇത്ര അതിന്റെ സിഹത്ത് അറിയില്ല. അദ്ദേഹം പറയുന്നത്, ഞാനൊരു അറാബിക്ക് മുമ്പിലേ തോറ്റിട്ടുള്ളൂ. ആ അറാബി എന്റെ മുമ്പിൽ തോൽക്കാൻ കാരണം ഞാനൊരു പിന്നെ സ്ത്രീയെ കല്യാണം അന്വേഷിച്ചെന്ന്, നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സുന്ദരിയായ ഒരു സ്ത്രീയെ കല്യാണം അന്വേഷിച്ചെന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കല്യാണം അന്വേഷിച്ച് ചെല്ലുമ്പോൾ അന്വേഷിക്കുമല്ലോ. അപ്പോൾ ഒരാളോട് അന്വേഷിച്ച് പറഞ്ഞില്ല, അതിനെ കെട്ടേണ്ട, അതൊരു അത്ര തന്നെ ആ സ്ത്രീയെ ചുംബിക്കണേ ഞാൻ കണ്ടു വെച്ച ഒരാൾ അദ്ദേഹത്തെ അവളെ ചുംബിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് കെട്ടണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് പിന്നീട് കുറെ കഴിഞ്ഞപ്പോൾ ഈ കല്യാണം കഴിക്കണ്ട അയാളെ ചുംബിക്കണുണ്ട് എന്ന് പറഞ്ഞേ ആ വ്യക്തി ആ കുട്ടിനെ അതിന് കല്യാണം കഴിച്ചുണ്ട്. അത് ചോദിച്ചു, നിങ്ങൾ അന്ന് പറഞ്ഞിട്ട് എന്നെ കല്യാണം മുടക്കി, പിന്നെ നിങ്ങൾ അതിനെ കെട്ടിയത് അതെങ്ങനെയാന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് ശരിയാണ്, ഞാനതിനെ ചുംബിക്കുന്നുണ്ട്, ഞാൻ അതിനെപ്പോഴും കാണുന്നതാണ്, എന്റെ വാപ്പയെ ചുംബിക്കണ ഞാൻ കണ്ടിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞേക്കാം. അള്ളാഹു അലം. ഏതായാലും അൽ മുഗീറ ഇബ്നു ശുഅബ സഖഫി അദ്ദേഹം വളരെ പിന്നെ ഒരു ദാഹിയത്തായിരുന്നു, വളരെ ബുദ്ധിയുള്ള ഒരു മഹാനായിരുന്നു. റളിയല്ലാഹു തആല അൻഹു വഅർദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇപ്പം പിന്നെ അദ്ദേഹം പിന്നെ കഴിച്ചുകൂടിയിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ഒരു ഖാദിമായിരുന്നു ആര്? അൽ മുഗീറ ഇബ്നു ശുഅബ റളിയല്ലാഹു തആല അൻഹു.
അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.